ലൂക്കോസ് അദ്ധ്യായം 14. ഒരു ശബത്ത് ദിവസം യേശു ഒരു പരീശപ്രമാണിയുടെ വീട്ടിൽ അയാളോടൊത്ത് ഭക്ഷണം കഴിക്കുന്നതിനായി പോയി. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം യേശുവിനെ സശ്രദ്ധം വീക്ഷിച്ചു. ദുഷിച്ച രോഗമുള്ള ഒരാൾ യേശുവിന് മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. യേശു ശാസ്ത്രിമാരോടും പരീശന്മാരോടും ചോദിച്ചു,
ശബത്ത് ദിവസം സുഖപ്പെടുത്തുന്നത് ശരിയോ തെറ്റോ?
പക്ഷേ അവർ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. യേശു അയാളെ സുഖപ്പെടുത്തി പറഞ്ഞയച്ചു. യേശു പരീശന്മാരോടും ശാസ്ത്രിമാരോടുമായി പറഞ്ഞു,
നിങ്ങളുടെ മകനോ പണിമൃഗമോ ശബത്ത് ദിവസം കിണറ്റിൽ വീണാൽ നിങ്ങൾ വേഗം കരക്കി കയറ്റും.
പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അതിനെതിരായി ഒന്നും പറയാനായില്ല. അപ്പോൾ ചില അതിഥികൾ പ്രധാന ഇരിപ്പിടങ്ങൾ തേടുന്നത് യേശു ശ്രദ്ധിച്ചു. അവൻ ഈ കഥ പറഞ്ഞു,
ഒരാൾ നിങ്ങളെ ഒരു വിവാഹത്തിന് ക്ഷണിച്ചാൽ ഏറ്റവും പ്രധാന ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അയാൾ നിങ്ങളെക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരാളെ ക്ഷണിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ പ്രധാന സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ക്ഷണിച്ചയാൾ വന്ന് ഇങ്ങനെ പറയും, നിങ്ങളുടെ ഇരിപ്പിടം ഇദ്ദേഹത്തിന് നൽകുക എന്ന്. അപ്പോൾ നിങ്ങൾ ഇരിക്കാൻ പോകുന്ന വഴിയിൽ വിഡ്ഢിയായി കാണപ്പെടും. അതിനാൽ ഒരാൾ നിങ്ങളെ ക്ഷണിച്ചാൽ ഒട്ടും പ്രധാനമല്ലാത്ത ഒരു ഇരിപ്പിടത്തിൽ പോയി ഇരിക്കുക. അപ്പോൾ നിങ്ങളെ ക്ഷണിച്ചയാൾ വന്ന് പറയും, സുഹൃത്തെ, എഴുന്നേറ്റ് ഈ പ്രധാന ഇരിപ്പിടത്തിലേക്ക് കടന്നിരിക്കൂ എന്ന്. അപ്പോൾ മറ്റ് എല്ലാ അതിഥികളും നിങ്ങളെ ബഹുമാനിക്കും. സ്വയം ഉന്നതനാകുന്നവനെ എളിയവനാക്കും, എന്നാൽ എളിയവനായിരിക്കുന്നവനെ ഉന്നതനുമാക്കും.
അനന്തരം തന്നെ ക്ഷണിച്ച പരീശന്മാരോടായി യേശു പറഞ്ഞു,
നിങ്ങൾ മധ്യാഹ്ന ഭക്ഷണമോ അത്താഴമോ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സഹോദരന്മാരെയോ നിങ്ങളുടെ ബന്ധുക്കളെയോ ധനികരായ നിങ്ങളുടെ അയൽക്കാരെയോ മാത്രം ക്ഷണിക്കരുത്. മറ്റൊരിക്കൽ അവർ നിങ്ങളെയും തിരിച്ചു ക്ഷണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തക്ക പ്രതിഫലം കിട്ടിക്കഴിയും. പകരം നിങ്ങൾ വിരുന്നൊരുക്കുമ്പോൾ പാവങ്ങളെയും തളർവാദ രോഗികളെയും അന്ധരെയുമൊക്കെ ക്ഷണിക്കൂ. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്തെന്നാൽ അവർ നിങ്ങൾക്കൊന്നും തിരികെ തരുന്നില്ല, അവർ ഒന്നുമില്ലാത്തവരാണ്. എന്നാൽ നല്ലവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രതിഫലം കിട്ടും.
യേശുവിനോടൊപ്പം ഭക്ഷണത്തിനിരുന്നവരിലൊരാൾ ഇതെല്ലാം കേട്ടു. അയാൾ യേശുവിനോട് പറഞ്ഞു,
ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവർ സന്തുഷ്ട.
യേശു അവരോട് പറഞ്ഞു,
ഒരാൾ ഒരു വലിയ വിരുന്നൊരുക്കി. അയാൾ അനേകം പേരെ ക്ഷണിച്ചു. ആഹാരം തയ്യാറായപ്പോൾ അയാൾ ക്ഷണിക്കപ്പെട്ടവരോട്, വരിക, എല്ലാം തയ്യാറായി എന്ന് പറയാൻ ദാസനെ അയച്ചു. എന്നാൽ അതിഥികളെല്ലാം വരാൻ മടി കാണിച്ചു. ഓരോരുത്തരും ഓരോ ഒഴികഴിവുകൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു വയൽ വാങ്ങിയിട്ടുണ്ട്, എനിക്കത് പോയി നോക്കണം, ദയവായി എന്നെ ഒഴിവാക്കുക. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ 5 ജോടി കാളകളെ വാങ്ങി, എനിക്കവയെ പരീക്ഷിച്ചു നോക്കാൻ പോകണം, ദയവായി എന്നോട് ക്ഷമിക്കൂ. മൂന്നാമൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വിവാഹിതനായതേയുള്ളൂ, എനിക്ക് വരാനാകില്ല. അതെല്ലാം കേട്ട് ദാസൻ മടങ്ങിച്ചെന്ന് യജമാനനോട് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ ദേഷ്യപ്പെട്ട് ദാസനോട് പറഞ്ഞു, വേഗം തെരുവുകളിലേക്കും നഗരത്തിലെ ഊടുവഴികളിലേക്കും പോയി പാവപ്പെട്ടവരെയും തളർവാദ രോഗികളെയും അന്ധരെയും മുടന്തരെയും വിളിച്ചുകൊണ്ടുവരിക. പിന്നീട് ദാസൻ അയാളോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, പക്ഷേ ഇനിയും വളരെയേറെ പേർക്ക് ഇരിക്കാൻ ഇടമുണ്ട്. യജമാനൻ ഭൃത്യനോട് പറഞ്ഞു, പെരുവഴികളിലേക്കും നാട്ടുപാതകളിലേക്കും ചെന്ന് എല്ലാവരോടും വരാൻ പറയുക, എന്റെ വീട് അതിഥികളെ കൊണ്ട് നിറയണം. ആദ്യം ക്ഷണിക്കപ്പെട്ടവരിൽ ആർക്കും ഇവിടെ ഭക്ഷണമില്ല.
ഒരു വലിയ ആൾക്കൂട്ടം യേശുവിനോടൊത്ത് യാത്ര ചെയ്തിരുന്നു. യേശു അവരോട് പറഞ്ഞു,
എന്റെ കൂടെ വരുന്നവൻ എന്നേക്കാൾ അവന്റെ പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും മാത്രമല്ല തന്നെ തന്നെയും സ്നേഹിച്ചാൽ അയാൾ എന്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. അവൻ അവന്റെ എല്ലാറ്റിനെയും കാൾ എന്നെ സ്നേഹിക്കണം. സ്വന്തം കുരിശു ചുമക്കാതെ എന്നെ അനുഗമിക്കുന്നവന് എന്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല. നിങ്ങൾ ഒരു കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യം അതിനെന്ത് ചിലവ് വരുമെന്ന് കണക്കുകൂട്ടണം. പണി തീർക്കാനുള്ളത്ര പണം നിങ്ങളുടെ കൈവശമുണ്ടോ എന്നും നിങ്ങൾ നോക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ തുടങ്ങിയ പണി മുഴുപ്പിക്കാൻ നിങ്ങൾക്കായെന്ന് വരില്ല. പണി തീർക്കാൻ കഴിയാതെ വന്നാൽ ആളുകൾ നിങ്ങളെ പരിഹസിക്കും. അവർ പറയും, ഇയാൾ വീടുപണി തുടങ്ങി, പക്ഷേ അത് തീർക്കാൻ അവന് പറ്റിയില്ല എന്ന്. മറ്റൊരു രാജാവിനെതിരെ യുദ്ധത്തിന് പോകുന്ന ഒരു രാജാവ് ആദ്യം യുദ്ധമുറകൾ ആസൂത്രണം ചെയ്യും. 10,000 പടയാളികളെ തനിക്കുള്ളൂവെങ്കിൽ 20,000 പടയാളികളുള്ള ശത്രു രാജാവിനെ കീഴടക്കാൻ തനിക്കാകുമോ എന്നയാൾ കണക്കുകൂട്ടും. പറ്റില്ലെന്നാകിൽ അദ്ദേഹം മറ്റേ രാജാവുമായി സമാധാനം പുലർത്തുവാൻ ദൂതന്മാർ വഴി ശ്രമിക്കും. അതും ആ രാജാവ് തന്നിൽ നിന്നും വളരെ അകലെയായിരിക്കുമ്പോൾ. അതുപോലെ നിങ്ങളും ആദ്യം എല്ലാം ആസൂത്രണം ചെയ്യണം. നിങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് എന്നെ പിന്തുടരുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലതാണ്, പക്ഷേ ഉപ്പിന് അതിന്റെ രസം നഷ്ടപ്പെട്ടാൽ അതൊന്നിനും കൊള്ളുകയില്ല. നിങ്ങൾക്കതിനെ വീണ്ടും ഉപ്പുള്ളതാക്കാനാകുകയുമില്ല. അത് വളത്തിനോ ചെടികൾ വളർത്താനുള്ള മണ്ണിനോ കൊള്ളില്ല. നിങ്ങളത് വലിച്ചെറിയും. ചെവിയുള്ളവരെ കേൾക്കുക.